കുറ്റവാളികളെ നിയമവും നിയമപാലകരും വിചാരണ ചെയ്യുന്നു. എന്നാൽ കുറ്റവാളികളുടെ വീട്ടുകാരെയും കുറ്റമാരോപിക്കപ്പെടുന്നവരുടെ വീട്ടുകാരെയും മാധ്യമങ്ങൾ വിചാരണ ചെയ്യുന്നു. കുറ്റകൃത്യങ്ങളും അവയെക്കുറിച്ചുള്ള വാർത്തകളും കൂടി വരുന്ന ഈ കാലത്ത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തം എന്താണെന്ന് അവർ അറിഞ്ഞിരിക്കണം. കുറ്റവാസനയുള്ളവരുടെ മാതാപിതാക്കൾക്ക് ഈ കാര്യത്തിൽ എന്തെങ്കിലും പങ്കുണ്ടോ? ഇന്ന് ഇതേപ്പറ്റി കേൾക്കാം.
കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ മാധ്യമങ്ങളിൽ നാം സാധാരണ കാണാറുണ്ട്. ഇങ്ങനെയൊക്കെ ആളുകൾക്ക് ചെയ്യാൻ കഴിയുമോ എന്ന് നമുക്ക് തോന്നും. ഇതോടൊപ്പം തന്നെ കുറ്റകൃത്യം ചെയ്തവരുടെ കുടുംബാംഗങ്ങളുടെ പ്രതികരണങ്ങളും മാധ്യമ ശ്രദ്ധ നേടുന്നുണ്ട്. കുറ്റവാളികളുടെ വീട്ടുകാരെയും അയൽപക്കക്കാരെയും അവരെ ഇൻ്റർവ്യൂ ചെയ്ത അവരുടെ പ്രതികരണങ്ങളും ടെലിവിഷൻ ചാനലുകളിൽ നമ്മൾ കാണാറുണ്ടല്ലോ.
ചില കേസുകളിൽ പ്രതികരിക്കാൻ കുടുംബാംഗങ്ങളില്ല, കുടുംബാംഗങ്ങളെ മുഴുവൻ വകവരുത്തിയ കുറ്റവാളികളുമുണ്ട്. അവർക്കു വേണ്ടിയോ അവർക്കെതിരായോ സംസാരിക്കുവാൻ കുടുംബാംഗങ്ങൾ ആരുമില്ല.
അതെ അതെ, അത്തരത്തിലുള്ള സംഭവങ്ങളുമുണ്ട്. ഇന്നത്തെ മാധ്യമ പ്രവർത്തനങ്ങളനുസരിച്ച് ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവരും അവരുടെ വീട്ടുകാരും മാധ്യമങ്ങളുടെ ശ്രദ്ധ നേടിയിരിക്കും.
തെറ്റ് ചെയ്താൽ മാത്രമല്ല, തെറ്റ് ചെയ്തു എന്നൊരു ആരോപണം ഉണ്ടായാൽ മതി, മാധ്യമങ്ങൾ അവരുടെ വീട്ടുകാരുടെ പുറകെ കൂടും. അയൽപക്കക്കാരുടെയും പ്രതികരണങ്ങൾ ചിലപ്പോൾ കാണാം. ടി വിയിൽ പടം വരുന്ന പരിപാടിയല്ലേ, ചിലർക്ക് അത് വലിയ താല്പര്യമാണ്.
കുറ്റകൃത്യം ചെയ്തവരുടെയോ അങ്ങനെ ആരോപിക്കപ്പെട്ടവരുടെയോ കുടുംബാംഗങ്ങൾ വീട് പൂട്ടി നാട്ടിൽ നിന്ന് മുങ്ങിയ സംഭവങ്ങളുമുണ്ട്. മാധ്യമങ്ങളെ ഭയന്നിട്ടാണിത്. എന്തായാലും സ്വകുടുംബത്തിലുള്ള ഒരാൾ കുറ്റവാളിയായാൽ അത് ആർക്കും സന്തോഷമുള്ള കാര്യമല്ല. അത് തീർച്ചയായും മാനസിക വിഷമങ്ങൾ ഉണ്ടാകും.
വീട്ടുകാരുടെ പ്രതികരണങ്ങൾ പലതരത്തിലാണ്. എൻ്റെ മകൻ അങ്ങനെ ചെയ്യില്ല, അവൻ നിരപരാധിയാണ്, ആരോട് വേണമെങ്കിലും ചോദിച്ചു കൊള്ളൂ എന്ന് പറയുന്ന മാതാപിതാക്കളുണ്ട്. എൻ്റെ മകൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ ശിക്ഷിക്കണമെന്ന് പറയുന്നവരുമുണ്ട്. അവനെ തൂക്കിക്കൊന്നാലും ഞാൻ അവൻ്റെ പുറകെ പോകില്ല എന്ന് പറഞ്ഞവരും ഉണ്ട്.
മാധ്യമങ്ങളിലൂടെ ഇതൊക്കെ കേൾക്കാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷേ ആ ബന്ധുക്കളുടെ മാനസികാവസ്ഥയും ദുഃഖവും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നതിലും അപ്പുറമാണ്. ചിലർ പറയുന്നത് കേട്ടാൽ അവർക്കോ അവരുടെ കുടുംബാംഗങ്ങൾക്കോ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്ന് തോന്നും. മറ്റ് ചിലരുടെ പ്രതികരണങ്ങളിൽ നിന്നും ഇത്തരം ഒരാളെ കുടുംബക്കാരനായി സ്വന്തക്കാരനായി അംഗീകരിക്കേണ്ടി വരുന്നതിൻ്റെ ബുദ്ധിമുട്ട് പ്രകടമായി കാണാം. ഇത്തരം പ്രശ്നങ്ങൾ ഈ അടുത്ത കാലത്താണ് തുടങ്ങിയത് എന്ന് ചിലർ പറയും. പക്ഷെ അത് ശരിയല്ല. ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ മാധ്യമ ശ്രദ്ധ നേടുന്നു എന്നേ ഉള്ളൂ. ലോകത്തിലെ ആദ്യ കുടുംബം തന്നെ ഇത്തരം ഒരു സാഹചര്യം നേരിടേണ്ടി വന്നു. ആദ്യ മാതാപിതാക്കളായ ആദമും ഹവയും അവരുടെ ആദ്യത്തെ മകൻ കായീൻ, രണ്ടാമത്തെ മകൻ ഹാബെൽ. കായീൻ ദൈവത്തിന് വഴിപാട് കൊണ്ടുവന്നു. ഹാബേൽ ആട്ടിടയനായിരുന്നതുകൊണ്ട് തൻ്റെ ആടുകളിൽ നിന്ന് ഒരു വഴിപാട് കൊണ്ടുവന്നു. കായീൻ കൃഷിക്കാരനായിരുന്നു. ദൈവം ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു, കായീനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. അതായിരുന്നു പ്രശ്നം. കായീൻ ഹാബേലിനോട് കയർത്ത് അവനെ അടിച്ചു കൊന്നു. വയലിൽ വെച്ചായിരുന്നു ആ സംഭവം. ലോകത്തെ ആദ്യ മരണം, അതൊരു കൊലപാതകമായിരുന്നു. സ്വന്തം സഹോദരനെ അടിച്ചു കൊന്ന കായീനായിരുന്നു അതിനുത്തരവാദി. ആദ്യ കുടുംബത്തിൽ തന്നെ നടന്നതാണ് ഈ ദുരന്തം. ആദ്യ മാതാപിതാക്കൾ ആദ്യമായി മരണം കണ്ടു, അതിൻ്റെ വേദനയും ദുഃഖവും ആദ്യമായി അനുഭവിച്ചു. പക്ഷേ മരണമെന്ന വാക്ക് അവർ അതിനു മുമ്പ് കേട്ടിട്ടുണ്ട്. ദൈവം തന്നെ അവരോട് മരണത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. അത് ദൈവം അവർക്ക് ഒരു മുന്നറിയിപ്പ് കൊടുത്തതാണ്. അവരെ ദൈവം ആക്കിയിരുന്ന ഏദൻ തോട്ടത്തിലെ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം, അത് നിങ്ങൾ തിന്നരുത്, തിന്നുന്ന നാളിൽ മരിക്കും എന്നാണ് അന്ന് ദൈവം അവരോട് പറഞ്ഞത്. അന്നാണ് അവർ മരണമെന്ന വാക്ക് ആദ്യം കേട്ടത്. എന്നാൽ അതിനുശേഷം സർപ്പം അവരെ വഞ്ചിച്ചു. ദൈവം അരുതെന്ന് പറഞ്ഞ പഴം തിന്നാൽ അവർ മരിക്കില്ല എന്ന് പറഞ്ഞു. വീണ്ടും അവർ മരണം എന്ന വാക്ക് കേട്ടു. പക്ഷേ അവസാനം അവർ ദൈവം അരുതെന്ന് പറഞ്ഞത് ചെയ്തു. അവർ ആ പഴം പറിച്ചു തിന്നു. പക്ഷേ അവർ മരിച്ചു വീണില്ല. അവർക്കതിൽ അത്ഭുതവും തോന്നിയില്ല. കാരണം മരണം എന്തെന്ന് അവർ അതുവരെ കണ്ടിട്ടേ ഇല്ലായിരുന്നു. എന്നാൽ അവർക്ക് ഒരു കാര്യം വ്യക്തമായി മനസ്സിലായി. കാര്യങ്ങൾ പഴയപടി അല്ല. അവർക്ക് അപകർഷതാബോധവും നാണവും തോന്നി. അവർ ഒളിക്കാൻ ശ്രമിച്ചു, പരസ്പരം പഴിചേരാൻ തുടങ്ങി. ദൈവം അവർ ചെയ്തതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അവരോട് പറഞ്ഞു. അവർ ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്തായി. ദൈവത്തിൽ നിന്നും വേർപെട്ട അവർ കരുതി ഇതാണ് മരണമെന്ന്. അത് ശരിയായിരുന്നു, അത് മരണമായിരുന്നു. പക്ഷേ അവിടം കൊണ്ട് കാര്യങ്ങൾ തീർന്നില്ല. അവരുടെ രണ്ടാമത്തെ മകനായ ഹാബെൽ കൊല്ലപ്പെട്ടു. അപ്പോഴാണ് മരണത്തിൻ്റെ കാഠിന്യം, ശാരീരിക മരണത്തിൻ്റെ കാഠിന്യം അവർ മനസ്സിലാക്കിയത്. മരണത്തിൻ്റെ മാത്രമല്ല, സ്വന്തം സഹോദരനെ അടിച്ചു കൊല്ലാൻ മാത്രം ദുഷ്ടതയുള്ള ഒരുത്തൻ അവരോടൊപ്പം അവരുടെ കുടുംബത്തിൽ ജീവിക്കുന്നു എന്നും അവർ മനസ്സിലാക്കി. ഒരു മകൻ മരിച്ചതിലുള്ള ദുഃഖം, അത് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അസഹനീയമാണ്. ആ കൊലപാതകം ചെയ്തത് അവരുടെ തന്നെ മറ്റൊരു മകനാണെന്നറിയുമ്പോഴോ?
അവർക്കന്ന് മാധ്യമങ്ങളെ നേരിടേണ്ടി വന്നില്ല, അത് ഒരു ആശ്വാസമായിരിക്കാം.
പക്ഷേ അതിലും ദുഃഖകരമായ ഒരു കാര്യം അവർക്കുണ്ടായ കുറ്റബോധമായിരുന്നു. കാരണം അവരുടെ ഒരു മകൻ കൊല്ലപ്പെട്ടതും മറ്റേ മകൻ കൊലയാളിയായതും മരണം അവരുടെ ലോകത്തിൽ വന്നതുകൊണ്ടാണ്. അങ്ങനെ മരണം അവരുടെ ലോകത്തിലേക്ക് വരുവാൻ കാരണം അവർ ദൈവം പറഞ്ഞത് അനുസരിക്കാഞ്ഞതുകൊണ്ടാണ് എന്ന് അവർക്ക് മനസ്സിലായി. ഇതായിരുന്നു ആ മാതാപിതാക്കളുടെ ജീവിതത്തിലുണ്ടായ ഒരു വലിയ ദുഃഖം. സ്വന്തം തെറ്റുകൾ മൂലം മക്കൾ ശാപമേൽക്കേണ്ടി വരുന്നു, കൊല്ലപ്പെടുന്നു എന്ന ചിന്ത.
അത് തീർച്ചയായും വളരെയധികം മനോവിഷമമുണ്ടാക്കുന്ന കാര്യമാണ്, സംശയമില്ല.
ഇത്തരം സംഭവങ്ങൾ അവിടം കൊണ്ട് അവസാനിച്ചില്ല. മാതാപിതാക്കൾ വളരെ നിസ്സാരമെന്ന് കരുതുന്ന ചില തെറ്റുകൾ അത് സാരമില്ല എന്ന് കരുതി അവരത് ചെയ്യും. എന്നാൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ അവരുടെ മക്കൾ അനുഭവിക്കേണ്ടി വരും.
മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങൾ കണ്ട് ദുഃഖിക്കുന്ന മാതാപിതാക്കളുണ്ട്, അതുപോലെ തന്നെ മക്കൾ മൂലം ദുഃഖം അനുഭവിക്കുന്നവരുമുണ്ട്. മക്കൾ ഉപദ്രവിക്കുന്ന മാതാപിതാക്കളും ഉണ്ടല്ലോ.
അത്തരം വാർത്തകളും നമ്മൾ ഇക്കാലത്ത് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. എന്നാൽ ഇതും ഒരു പുതിയ കാര്യമല്ല. പിതാവിനെ കൊന്ന് അധികാരത്തിലെത്തിയ ഭരണാധികാരികളുണ്ടല്ലോ. ദാവീദ് രാജാവിന് ഇത്തരമൊരു അനുഭവം ഉണ്ടായി. ദാവീദ് ഊരിയാവെന്ന പടയാളിയുടെ ഭാര്യയുമായി വ്യഭിചാരം ചെയ്യുകയും അവളുടെ ഭർത്താവിനെ യുദ്ധത്തിൽ ചതിച്ച് കൊല്ലുകയും ചെയ്തു. എന്നാൽ അത് ദൈവത്തിന് ഇഷ്ടമായില്ല എന്ന് നാഥാൻ പ്രവാചകൻ ദാവീദ് രാജാവിനോട് പറഞ്ഞു. പിന്നീടുണ്ടായത് ആണ് യഥാർത്ഥ ദുരന്തം. ദാവീദിൻ്റെ മകളായ താമാറിനെ ദാവീദിൻ്റെ തന്നെ വേറൊരു ഭാര്യയിലുണ്ടായ മകനായ അബ്നോൻ മാനഭംഗപ്പെടുത്തി. താമാറിൻ്റെ സഹോദരനായ അബ്ശാലോ ദാവീദ് രാജാവ് ഈ കാര്യത്തിൽ അബ്നോനെ ശിക്ഷിക്കും എന്ന് കരുതി. പക്ഷേ ദാവീദ് ഒന്നും ചെയ്തില്ല. ഇതിൽ കുപിതനായ അബ്ശാലോം കുറേ മാസങ്ങൾക്ക് ശേഷം അവസരം കിട്ടിയപ്പോൾ അബ്നോനെ അടിച്ചു കൊന്നു. എന്നിട്ട് അബ്ശാലോം നാടുവിട്ടു. ചില വർഷങ്ങൾക്ക് ശേഷം ദാവീദ് അബ്ശാലോം രാജകുമാരനെ മടക്കിക്കൊണ്ടുവന്നു. പക്ഷേ അബ്ശാലോമിൻ്റെ പക അടങ്ങിയിരുന്നില്ല. അയാൾ തൻ്റെ അപ്പനായ ദാവീദ് രാജാവിനെതിരെ പ്രവർത്തിച്ചു. അവസാനം ദാവീദുമായി തുറന്ന യുദ്ധത്തിന് അബ്ശാലോം തയ്യാറായി. എന്നാൽ അവസാന യുദ്ധത്തിൽ അബ്ശാലോമിൻ്റെ പട്ടാളം തോറ്റു. അബ്ശാലോം യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. യുദ്ധത്തിൽ ദാവീദ് രാജാവിൻ്റെ ആളുകൾ ജയിച്ചു. അബ്ശാലോമിൻ്റെ ആഗ്രഹപ്രകാരം ദാവീദ് രാജാവ് കൊല്ലപ്പെട്ടില്ല. പക്ഷേ അബ്ശാലോം കൊല്ലപ്പെട്ടു എന്ന് കേട്ടപ്പോൾ ദാവീദ് പൊട്ടിക്കരയുകയാണ്. നിനക്ക് പകരം ഞാൻ മരിച്ചിരുന്നെങ്കിൽ എന്ന് ദാവീദ് പറഞ്ഞ് അബ്ശാലോമിന് വേണ്ടി കരഞ്ഞു. അബ്ശാലോമിന് പകരം ഞാൻ മരിച്ചിരുന്നെങ്കിൽ എന്ന് ദാവീദ് പറഞ്ഞത് വെറുതെയല്ല. അബ്ശാലോം ഇത്തരത്തിലുള്ള ഒരു റിബലാകാനുള്ള പ്രധാന കാരണം ദാവീദ് തന്നെയായിരുന്നു. തെറ്റ് ചെയ്ത ദാവീദിന് സ്വന്തം മക്കളെ ശിക്ഷിക്കാനോ ശിക്ഷണത്തിൽ വളർത്താനോ കഴിയുമായിരുന്നില്ല. അത് മക്കളുടെ ജീവിതത്തിൽ ദുരന്തമായി കലാശിച്ചു. ഇന്നും മക്കൾക്കു വേണ്ടി വൈകാരികമായി പ്രതികരിക്കുന്ന പല മാതാപിതാക്കളും അവരുടെ മക്കളെ നിയന്ത്രിക്കേണ്ട കാലത്ത് അത് ചെയ്തില്ല. അതിൻ്റെ പരിണത ഫലങ്ങൾ പലപ്പോഴും ദാരുണമായിരിക്കും.
അപ്പോൾ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്ന എല്ലാവരുടെയും മാതാപിതാക്കളാണ് ഇതിനെല്ലാം ഉത്തരവാദി എന്നാണോ പറയുന്നത്?
തീർച്ചയായും അല്ല. നല്ല ശിക്ഷണത്തിൽ വളർന്നവരും ഇങ്ങനെ വഴി തെറ്റിപ്പോവാറുണ്ടല്ലോ. എന്നാൽ മാതാപിതാക്കൾ അവരുടെ മക്കൾ ചെറുതായിരിക്കുമ്പോൾ അവരോട് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ചെയ്തില്ലെങ്കിൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരും. എന്ന് മാത്രമല്ല, പിന്നീട് ദുഃഖിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയും ഉണ്ടാകും.
അതുകൊണ്ട് മാതാപിതാക്കൾ അവരുടെ ഉത്തരവാദിത്തം, പ്രത്യേകിച്ച് മക്കൾ ചെറുതായിരിക്കുമ്പോൾ വളരെ ഡിസിപ്ലിനിൽ വളർത്തേണ്ട ഉത്തരവാദിത്തം വളരെ ഗൗരവത്തോടു തന്നെ എടുക്കേണ്ടതാണ്. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 0988022159 എന്ന നമ്പറിൽ വിളിക്കുക. നമ്പർ ഒരിക്കൽ കൂടി 0988022159